السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمانا بطا ستوشاسينيغل മനസ്സിനെ ബാധിക്കുന്ന പല രോഗങ്ങളുമുണ്ട്. അതിൽ വളരെ മാരകമായ ഒരു രോഗമാണ് ഹുബ്ബു ശുഹ്ര, പ്രസിദ്ധി ആഗ്രഹിക്കുക എന്നുള്ളത്, അറിയപ്പെടണം, ആളുകൾക്കിടയിൽ പ്രസിദ്ധനാകണം എന്നുള്ള ആഗ്രഹം, പ്രസിദ്ധി മോഹം. മനസ്സിനെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ഒരു അസുഖമാണത്. ആളുകൾക്കിടയിൽ അറിയപ്പെടണമെന്ന ചിന്ത, അങ്ങനെ ചിന്തിക്കുന്നവർ പല രൂപത്തിലാണ്. അവരുടെ മേഖലയിൽ നിന്നുകൊണ്ട് പ്രസിദ്ധനാകണം, അറിയപ്പെടണം എന്നുള്ള ചിന്ത. ഇന്ന് ഈ ലോകത്ത് ആളുകൾക്കിടയിൽ ഫേമസ് ആകാൻ, പ്രസിദ്ധി ലഭിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ദീനനുസരിച്ച് ജീവിക്കുന്ന, ദീനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ദീനി രംഗത്ത് ഷുഹ്റത്ത്, പ്രസിദ്ധി ആഗ്രഹിക്കുക എന്നുള്ള ഈ അസുഖം പിടിപെടും. അതിന്റെ ഒരു ആധുനിക രൂപമാണ് സെൽഫി എന്ന് പറയുന്നത്. സെൽഫി എടുത്ത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. സെൽഫി എടുക്കുന്ന ആളുകളുടെ മനോഭാവം എന്ന് പറഞ്ഞാൽ ഷുഹ്റത്ത് ആഗ്രഹിക്കുന്നവരാണ്. എത്രത്തോളം അവർ ചെയ്യുന്ന ഇബാദത്തുകൾ പോലും പ്രസിദ്ധിക്കു വേണ്ടി, ആളുകളുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി അവരത് പ്രചരിപ്പിക്കുന്നു. ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അവർ ചെയ്യുന്ന വളരെ മഹത്തരമായ ദീൻ പഠിപ്പിച്ച ഇബാദത്ത് ദഅവത്തിന് പോലും അവരുടെ ഫോട്ടോ വെച്ച്, പ്രസംഗിക്കുന്ന ആളുകളുടെ ഫ്ലക്സുകളടിച്ച്, ഇങ്ങനെയൊക്കെ ഷുഹ്റത്തിന്റെ വാതിലുകൾ ഇന്ന് ഒരുപാടാണ്. ഇവിടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. ഓരോരുത്തർക്കും അവർക്ക് അറിയപ്പെടാനുള്ള ഏരിയകൾ ഉണ്ടാകും. ആ ഒരു ചുരുങ്ങിയ ഏരിയയിൽ തന്നെ, ഒരു മഹല്ലിൽ, ഒരു പള്ളിക്ക് ചുറ്റുമുള്ള ആളുകൾ, ഒരു സ്ഥാപനത്തിന് ചുറ്റുമുള്ള ആളുകൾ, ഒരു ജില്ലയിൽ, ഒരു നാട്ടിൽ, ഇങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ മേഖലകളിലായിരിക്കും, ഏരിയകളായിരിക്കും. അവിടെ ഞാൻ മുമ്പിലാകണം, ഞാൻ പ്രസിദ്ധനാകണം, അറിയപ്പെടണം എന്നുള്ള ചിന്ത, അത് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്, നമ്മുടെ നീയത്തിന് ബാധിക്കുന്ന വളരെ മാരകമായ അസുഖമാണ്. പ്രസിദ്ധിയെ പോലെ തന്നെ മറ്റൊന്നാണ് കുപ്രസിദ്ധി എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലും ആളുകൾക്കിടയിൽ അറിയപ്പെട്ടാൽ മതി, അത് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട്. ആളുകൾക്കിടയിൽ അറിയപ്പെടണം. ഇന്ന് സമൂഹത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ ഇന്ന് അവർക്ക് കുപ്രസിദ്ധി ഉണ്ടാകും. എന്ത് തോന്നിവാസം ചെയ്തിട്ടാണെങ്കിലും ആളുകൾക്കിടയിൽ ഞാൻ തിളങ്ങി നിൽക്കണം, അറിയപ്പെടുന്നൊരു വ്യക്തിയാകണം എന്നാഗ്രഹിക്കുന്നവർ. മുമ്പുള്ളൊരു കഥ പറയാറുണ്ട്, അല്ലെങ്കിൽ ഉലമാക്കൾ വരെ അവരൊരു സംസാരത്തിൽ കൊണ്ടുവരാറുള്ള ഒരു കാര്യമാണ്. ഒരാൾ ഹജ്ജിന് പോയപ്പോ, അല്ലെങ്കിൽ ഹറമിൽ ചെന്ന്, നമ്മളൊക്കെ വളരെ ആദരിക്കുന്ന ബിറു സംസം, സംസം കിണറിൽ മൂത്രമൊഴിച്ചു. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അയാൾ പറഞ്ഞത്, എന്തിനാണ് നീ ഒരു ഈ വൃത്തികെട്ട കാര്യം ചെയ്തത് എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞത്, അറത്തു അൻ ഉസ്തഹർ വലൌ ബില്ലഅനാസ്, പ്രസിദ്ധിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് ആളുകൾ ശപിച്ചിട്ടാണെങ്കിലും. വളരെ പവിത്രമായി കാണുന്ന ആ സംസമിൽ, സംസം കിണറിൽ മുത്രയിക്കുന്നവർ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, മുസ്ലിങ്ങൾ ആദരിക്കുന്ന ഒരു വെള്ളം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ പ്രസിദ്ധനാകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അബുൽ ഹൈസം അൽ അയ്യാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മോഷ്ടാവായിരുന്നു. മോഷ്ടിച്ച അയാളെ പിടിക്കും, അല്ലെങ്കിൽ കൊള്ള ചെയ്ത അയാളെ പിടിക്കും, അതിന്റെ പേരിൽ അയാളെ ഭരണാധികാരികൾ ശിക്ഷിക്കും, അടിക്കും. ആ അടിക്കുമ്പോൾ ആളുകൾ അയാളെക്കുറിച്ച് അറിയും. അങ്ങനെ പ്രസിദ്ധി ആഗ്രഹിച്ചിരുന്നവർ, അയാൾ അങ്ങനെയായിരുന്നു കുപ്രസിദ്ധി. ഒരു കള്ളനായി പിടിക്കപ്പെട്ടിട്ടെങ്കിലും അറിയപ്പെടണം എന്നുള്ള ചിന്ത. ഇങ്ങനെയൊക്കെ ഈ ശുഹ്റത്ത് എന്ന് പറയുന്നത് കുപ്രസിദ്ധിയാണ്. എന്നാൽ അതുപോലെ തന്നെ വൃത്തികേടുകൾ ചെയ്ത് പ്രസിദ്ധരാകണം ആഗ്രഹിക്കുന്ന ആളുകൾ, ഹറാമുകൾ ചെയ്ത് ശുഹ്റത്ത് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയുണ്ട്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനീയായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പ്രസിദ്ധി മോഹം മനസ്സിൽ കടന്നു വരിക എന്നുള്ള കാര്യം, അത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇമാം ഷാത്തബി റഹിമഹുള്ള പറഞ്ഞത് കാണാം, ആഖിറുൽ അശിയാഇ നുസൂലൻ മിൻ ഖുലൂബി സാലിഹീൻ, സാലിഹുകളുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിപ്പോകുന്ന കാര്യം, അവരുടെ ഹൃദയം ശുദ്ധമാകുമ്പോൾ, അവരുടെ ഹൃദയം വൃത്തികേടിൽ നിന്ന് നന്നാകുമ്പോൾ, അതിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിപ്പോകുന്നത് ഹുബ്ബു സുൽത്തതി വത്തസദ്ദുർ, അധികാരമോവും മോഹവും. അതുപോലെ തന്നെ മുമ്പിലെത്തണം, ഒരു സദസ്സിലാണെങ്കിൽ ഞാൻ അതിന്റെ അധ്യക്ഷനാകണം, അതിന് മുന്നിലാകണം എന്നുള്ള മോഹം, അതായിരിക്കും അവരുടെ മനസ്സിൽ നിന്ന് ഏറ്റവും അവസാനം നീങ്ങിപ്പോകുന്നത് എന്ന് ഇമാം ഷാത്തബി റഹിമഹുള്ള പറഞ്ഞത്. ആരുടെ ഹൃദയങ്ങളിൽ നിന്ന്? സാലിഹുകളുടെ, നല്ല മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന്. അപ്പോ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു മാരകമായ അസുഖമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇമാം സുഫിയാൻ സൗരി റഹിമഹുള്ള പറഞ്ഞു, ഇയ്യാക വശ്ശുഹറ, നീ ശുഹറത്തിനെ പേടിക്കണം, പ്രസിദ്ധിയെ നീ പേടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. നീ സൂക്ഷിക്കണം. കാരണം പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദീനീ രംഗത്ത് പ്രസിദ്ധനാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പല പ്രയാസങ്ങളും അതിന്റെ പേരിലുണ്ടാകും. ഒരു താലിബുൽ ഇൽം, ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം, അവന് ശുഹറത്ത് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അവൻ പഠിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ശുഹറത്ത്. ആളുകൾക്കിടയിൽ അറിയപ്പെടണം, പ്രസിദ്ധനാകണമെന്നുള്ള ചിന്ത, അത് അങ്ങേയറ്റം അവനെ നഷ്ടത്തിലാക്കുന്ന കാര്യമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞത് കാണാം, മൻബുലിയ ബിശുഹറ, ആര് പ്രശസ്തി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുവോ, ലം യഅമൻ അൻ യഫ്തിനൂഹു, അവനെ ആളുകൾ ഫിത്നയിലാക്കുക എന്നതിനെ തൊട്ട് അവൻ നിർഭയനല്ല. ശുഹറത്ത് കൊണ്ട് അവൻ പ്രസിദ്ധനായി. പ്രസിദ്ധനാവുക എന്നുള്ളത് അസ്ലൻ അടിസ്ഥാനപരമായി തെറ്റല്ല. ഒരാൾ ആളുകൾക്കിടയിൽ അറിയപ്പെട്ടു, ആളുകളൊക്കെ അവരെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് തെറ്റല്ല. പക്ഷേ അയാൾ ആ പ്രസിദ്ധി ആഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രശ്നം. മഹാന്മാരായ ഉലമാക്കൾ സമൂഹത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്, അത് തെറ്റല്ല. മഹാന്മാരായ സലഫുകൾ, സഹാബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊക്കെ സമൂഹത്തിൽ വലിയ അറിയപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അറിയപ്പെടുക എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അറിയപ്പെടാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞത്. പ്രശസ്തി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടയാളുകൾ ഫിത്നയിലകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആ പ്രശസ്തി വർദ്ധിച്ച് പിന്നീട് ആ പ്രശസ്തിയിൽ സുഖം കൊണ്ട് അത് ആഗ്രഹിക്കുന്ന അവസ്ഥയുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക്, ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ആലിമുകളെ സംബന്ധിച്ചോളം വ്യത്യസ്ത രൂപത്തിലാണ്. അവരുടെ സദസ്സിൽ ആളുകൾ കൂടുമ്പോൾ അവർക്ക് സന്തോഷം കൂടുക, ആളുകൾ കുറയുമ്പോൾ എന്തോ ഒരു പ്രയാസം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതിന്റെ വിവിധ മുഖങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, മാ ദിബാനി ജായിആനി ഉർസിലാ ഫീ ഗനമിൻ, രണ്ട് വിശക്കുന്ന ചെന്നായകൾ അതിന് ആട്ടിൻകൂട്ടത്തിലേക്ക് നിയോഗിച്ചു, ആട്ടിൻകൂട്ടത്തിന്റെ മുന്നിലേക്ക് വിട്ടാൽ ആ രണ്ട് ചെന്നായകൾ ചെയ്തു കൂട്ടുന്ന ഫസാദ് എന്തായിരിക്കും? ആ ഫസാദ് ബി അഫ്സദ ലഹ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശ്ശറഫി ലിദീനിഹി. ആട്ടിൻകൂട്ടത്തിലേക്ക് രണ്ട് വിശക്കുന്ന ചെന്നായകളെ അടിച്ചുവിട്ടാൽ ആ ചെന്നായകൾ ചെയ്യുന്ന ഫസാദ് എന്താ? അതിനേക്കാൾ ഫസാദ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ സമ്പത്തിനെ സ്നേഹിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ വശ്ശറഫി ലിദീനിഹി, തന്റെ ദീൻ കാരണത്താൽ ഉന്നതി പ്രതീക്ഷിക്കുക എന്നുള്ളത്, ദീനുകൊണ്ട് ഔന്നിത്യം പ്രതീക്ഷിക്കുക എന്നുള്ളത്, ദീനുകൊണ്ട് റിഫ്അത്ത് ഉയർച്ച പ്രശസ്തി പ്രതീക്ഷിക്കുക എന്നുള്ളത്, ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് വശന്ന് വലഞ്ഞ ചെന്നായയെ നിയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫസാദിനേക്കാൾ വലിയ ഫസാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിനോടുള്ള പ്രേമം അതുപോലെ തന്നെ ഈ രൂപത്തിൽ തന്റെ ദീനുകൊണ്ട് ഞാൻ വലിയ മുത്തഖിയാണ്, ഞാൻ അറിവുള്ള വ്യക്തിയാണ്, ഞാൻ വറഉം സുഹുദുമുള്ള വ്യക്തിയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഔന്നിത്യം നടിക്കുക, ഉന്നതി ആഗ്രഹിക്കുക എന്നുള്ള കാര്യം, അത് അങ്ങേയറ്റം കുഴപ്പമുണ്ടാക്കുന്ന, തന്റെ ദീനിനെ തന്നെ ഫസാദാക്കി കളയുന്ന കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ പ്രശസ്ത ആളുകൾക്കിടയിൽ അറിയപ്പെടണമെന്ന ചിന്തയോടുകൂടി ദീനിയായ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പല രൂപത്തിലുണ്ടാകും. പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് ചില പരിമിതികളുണ്ട്. എങ്കിലും അവൻ ആഗ്രഹിക്കും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച് ഞാൻ വലിയ നല്ല മനുഷ്യനാണ് എന്ന് ആളുകൾക്കിടയിൽ അറിയപ്പെടണം എന്നുള്ള മോഹം അവന്റെ മനസ്സിൽ കുടികയറുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് അത് ആഗ്രഹിക്കുക. ഒരു താലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് അത് കടന്നു വരിക. ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ലാസ്സിൽ അവൻ ദഅവത്ത് നടത്തുമ്പോൾ, അവൻ പഠിപ്പിക്കുമ്പോൾ അവനത് ആഗ്രഹിക്കും. അവന്റെ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം, അതിലൂടെ അറിയപ്പെടാനുള്ള മോഹമൊക്കെ കുടികയറും. എത്രത്തോളം സമൂഹത്തിൽ അറിയപ്പെട്ടു അവൻ ഈ ഷുഹ്റത്ത് പ്രസിദ്ധി മോഹം എന്ന് പറയുന്ന ഫിത്നയിൽ ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അപകടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിനെ തന്നെ ഫസാദാക്കി കളയും, നമ്മുടെ നിയത്ത് അടിമുടി മാറ്റിക്കളയും. ബിഷ്റുബ്നുൽ ഹാരിസ് റഹിമഹുള്ള പറഞ്ഞു, ലാ അഅലമു റജുലൻ അഹബ്ബ അൻ യുഅറഫ്, അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെയും സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. ഇല്ല ദഹബ ദീനുഹു, അവന്റെ ദീൻ നഷ്ടപ്പെട്ടിട്ടല്ലാതെ. അറിയപ്പെടണമെന്ന മോഹത്തോടുകൂടി ജീവിക്കുന്ന ആരുണ്ടോ അവന്റെ ദീൻ ഒന്നടങ്കം നശിച്ചുപോകും. അങ്ങനെയാണ് ഞാൻ അവനെ മനസ്സിലാക്കുന്നത് എന്നാണ് ബിഷ്റുബ്നുൽ ഹാരിസ് റഹിമഹുള്ള പറഞ്ഞത്. അപ്പൊ ശുഹ്റത്ത് ആഗ്രഹിച്ചു, അറിയപ്പെടണമെന്ന മോഹത്തിൽ ജീവിക്കുന്ന ആരുടെയും ദീൻ അത് കുളമാകാതിരിക്കുകയില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കുകയില്ല എന്നാണ് ബിഷ്റുബ്നുൽ ഹാരിസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത് കാണാം, എന്താണ് ഇതിന്റെ പ്രശ്നം? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ പ്രശംസയാണ്, ആളുകളുടെ ഇടയിൽ അറിയപ്പെടണമെന്നുള്ള മോഹമാണ്. നമ്മൾ പഠിക്കുന്ന വളരെ അധ്വാനിച്ച് സമയം ചെലവഴിച്ച് വർഷങ്ങളോളം പഠിച്ചുണ്ടാക്കിയ അറിവ്, അവന്റെ ഉദ്ദേശം ഷുഹ്റത്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവൻ ഷുഹ്റത്ത് ആഗ്രഹിക്കുന്നു, പ്രസിദ്ധി ആഗ്രഹിക്കുന്നു. ആളുകളുടെ അറിയപ്പെടാനുള്ള മോഹം ഇങ്ങനെ പൊട്ടിമുളക്കുന്നു. അതുകൊണ്ടുള്ള നഷ്ടം എന്താണ്? അവന്റെ ദീൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ബിഷറുബുൽ ഹാരിസ് റഹിമഹുള്ള വീണ്ടും പറഞ്ഞു, ലാ യജിദു ഹലാവത്തൽ ആഖിറ, പരലോകത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആർക്ക്? റജുലുൻ യുഹിബ്ബു അൻ യഅരിഫഹു അന്നാസ്, ജനങ്ങൾ അവരെക്കുറിച്ച് അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് പരലോകത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ ഹലാവ, ആ മാധുര്യം, അതിന്റെ സുഖം അവൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു പറഞ്ഞു, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിട്ടുള്ള നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമൽ ഇൽമ ലിയുബാഹിയ ബിഹിൽ ഉലമ, ആരെങ്കിലും ദീൻ പഠിച്ചാൽ പണ്ഡിതന്മാരുമായി അഭിമാനം കൊള്ളാൻ, അവരോട് മത്സരിക്കാൻ, അവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ അറിവ് പഠിച്ചാൽ, ഔ യുമാരിയ ബിഹി സുഫഹ, അല്ലെങ്കിൽ പഠിച്ച അറിവ് കൊണ്ട് വിഡ്ഢികളായ ആളുകളോട് തർക്കിക്കാൻ ആരെങ്കിലും ദീൻ പഠിച്ചാൽ, ഉലമാക്കളുമായി അവരുടെ മുമ്പിൽ പൊങ്ങച്ചം നടിക്കാനും, അതുപോലെ തന്നെ അറിവില്ലാത്ത ആളുകളുടെ മുമ്പിൽ തർക്കിക്കാനും, ഔ യസ്രിഫ ബിഹി വുജൂഹന്നാസി ഇലൈ, ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, ആളുകളൊക്കെ എന്നെ ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം എന്ന ചിന്തയിൽ ആരെങ്കിലും ദീൻ പഠിച്ചാൽ, അദ്ഖലഹുല്ലാഹു ജഹന്നം, അള്ളാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പഠിക്കുന്ന ആളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ദീനി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ദഅവത്ത് നടത്തുന്ന ആളുകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്കിത് സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകളാണ് ഇത് അങ്ങേയറ്റം പേടിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഹദീസ്, അതിന്റെ ആശയം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇന്ന അവ്വല അന്നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ ഉസ്തുഷ്ഹിദ്, നാളെ പരലോകത്ത് മൂന്ന് വിഭാഗം ആളുകളെയാണ് ആദ്യം വിചാരണ ചെയ്യുക. ഒന്ന്, ഷഹീദായ വ്യക്തിയാണ്. ഷഹീദായ വ്യക്തി അവനെ കൊണ്ടുവരികയും അള്ളാഹു തആല അവന് ലഭിച്ച അനുഗ്രഹത്തെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അവനത് മനസ്സിലാക്കുകയും ചെയ്യും. അതിനുശേഷം അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫമാ അമിൽത ഫീഹ, നീ എന്താണ് ചെയ്തത്, നീ ചെയ്ത അമൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ, ആ ഷഹീദായ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള വലിയ പുണ്യകർമ്മമാണ് ഷഹാദ എന്നുള്ളത്, രക്തസാക്ഷിത്വം എന്നുള്ളത്. അതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഖാതൽ തുഫീക ഹത്തസ്തുഷ്ഹിത്തു, ഞാൻ ഷഹീദാകുന്നത് വരെ നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, അള്ളാഹു തിരുത്തിക്കൊടുത്തു. കദബ്ത വലാകിന്നക ഖാതൽത ലി അൻ യുഖാല ജരി, നീ യുദ്ധം ചെയ്ത് മരിച്ചതാണ്, പക്ഷേ നീ ഒരു ധൈര്യശാലിയാണ്, വലിയ പോരാളിയാണ് എന്നറിയപ്പെടാനാണ് നീ യുദ്ധം ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു തആല അവരോട് പറയുമെന്നുള്ളതാണ്. ഫഖദ് ഖീൽ സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, എന്താ സംഭവിക്കുക, അവനെ നരകത്തിൽ എറിയാൻ കൽപ്പിക്കപ്പെടും. എങ്ങനെയാണ് നരകത്തിൽ എറിയുന്നത്? സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹി, മുഖം നിലത്തേച്ചുകൊണ്ടാണ്, മുഖം ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് ആണ് അവനെ വലിച്ചു കൊണ്ടുപോകുന്നത്. ശരീരത്തിലെ ഏറ്റവും ഷറഫാക്കപ്പെട്ട അവയവം മുഖമാണ്. മുഖത്തടിക്കുക എന്നുള്ളത് പ്രത്യേകം വിരോധിച്ചിട്ടുണ്ട് ഇസ്ലാം. അത്രയും ഷറഫുള്ള ശരീര ഭാഗമാണ് മുഖമെന്നുള്ളത്. പക്ഷെ ഏറ്റവും നിന്ദ്യമായ രൂപത്തിലാണ്, അപമാനകരമായ രൂപത്തിലാണ് ശിക്ഷ ലഭിക്കുന്നത്. മുഖം നിലത്തഴച്ചുകൊണ്ടാണ് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അത്രയും വലിയ നിന്ദ്യതയാണത്. എത്ര വലിയ, വളരെ അങ്ങേയറ്റം ഷറഫുള്ള ആ അവയവമാണ് ഇങ്ങനെ ഈ രൂപത്തിൽ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ അത് പതിപ്പിച്ചുകൊണ്ടാണ് അവനെ നരകത്തിലേക്ക് എറിയുന്നത്. വളരെ അപമാനകരമായ ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവന് പറ്റിയത്? അവൻ അറിയപ്പെടണം, ഒരു ധീരനാണ്, പോരാളിയാണ് എന്ന് അറിയപ്പെടണം എന്നുള്ള ചിന്ത മനസ്സിൽ കയറിയതാണ്. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? വറജുലുൻ തഅല്ലമൽ ഇൽമ അല്ലമഹു, ദീൻ പഠിച്ചവനാണ്, പഠിപ്പിച്ചവനാണ്. വഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതിയവനാണ്. അവനെയും കൊണ്ടുവരും, അവന്റെ അനുഗ്രഹത്തെക്കുറിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും, അവനത് മനസ്സിലാകും. അള്ളാഹു ചോദിക്കും നേരത്തെ മറ്റേ വ്യക്തിയോട് ചോദിച്ചതുപോലെ തന്നെ, അവനും പറയും, ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅ്തു ഫീകൽ ഖുർആൻ എന്നൊക്കെ അവൻ പറയും, പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തിരുത്തി കൊടുക്കും, കദബ്ത വലാക്കിന്നക തഅല്ലംത അൽഇൽമ ലിയുഖാല ആലിം, പണ്ഡിതനാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നീ പഠിച്ചത്, നീ പറഞ്ഞത് കളവാൻ. വഖറഅത ഖുർആന ലിയുഖാല ഹുവ ഖാരി, നല്ല ഖിറാഅത്തുള്ളയാളാണ് എന്നറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ ഖുർആൻ ഓതിയത്, എന്നിട്ടും ഇതുപോലെ അവനെയും നരകത്തിലേക്ക് എന്ത് ചെയ്യും, മുഖം നിലത്ത് പതിപ്പിക്കപ്പെട്ട നിലയിൽ വലിച്ചടിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്ക് എറിയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവരുന്നത് എന്താണ്, അയാൾക്ക് സമ്പത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല, ആ സമ്പത്ത് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, അവന് അല്ലാഹു നൽകിയ അനുഗ്രഹം അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലാഹു ഇതേപോലെ അവനോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? അവൻ പറയും, ഞാൻ നിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ചു, ചെലവഴിക്കാൻ കിട്ടിയ അവസരത്തിലൊക്കെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാഹു പറയും, നീ പറഞ്ഞത് കളവാൻ. കദബ്ത വലാകിന്ന ഫഅൽത ലിയുഖാല ഹുവ ജവാദ്, നീ ഔദാര്യവാനാണ്, നല്ല ധർമ്മശീലനാണ്, നല്ല ധർമ്മം കൊടുക്കുന്ന വ്യക്തിയാണെന്ന് പറയാനാണ് നീ ഇതൊക്കെ ചെയ്തത്. ഇയാളെയും ഇതുപോലെ വളരെ അപമാനിതമായ അപമാനിക്കപ്പെട്ട രൂപത്തിൽ എന്ത് ചെയ്യും, അവരെ നരകത്തിലേക്ക് എറിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് അവർ ആഗ്രഹിച്ചത്? അവർക്ക് ദുനിയാവിൽ വല്ല സുഖം കിട്ടിയോ? എന്ത് സുഖം കിട്ടിയത്? ശുഹ്റത്ത് എന്ന് പറയുന്ന ഒരു സുഖമാണ് അവർ അനുഭവിച്ചത്, അതാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് നഷ്ടമായത് മരണമില്ലാത്ത ശാശ്വതമായ പരലോക ജീവിതമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ദീൻ പഠിക്കുന്നയാളുകൾ, ദീൻ പഠിപ്പിക്കുന്നയാളുകൾ അങ്ങേയറ്റം പേടിക്കേണ്ട വിഷയമാണ്. ഇബ്രാഹിം അദ്ദേഹം റഹിമുള്ള പറഞ്ഞിട്ടുണ്ട്, ദീൻ പഠിക്കുന്നയാളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹം പറഞ്ഞു, മൻ തലബൽ ഇൽമ ലില്ലാ, ആര് അല്ലാഹുവിനു വേണ്ടി പഠിക്കുന്നുവോ, കാനൽ ഖുമൂലു അഹബ്ബ ഇലൈഹി മിന തഖാവുൽ, അല്ലാഹുവിനു വേണ്ടി ആരാണ് പഠിക്കുന്നത്, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുക ഖുമൂലാണ്, അപ്രശസ്തി, ആരും അറിയപ്പെടാതെ പ്രശസ്തനാകണമെന്ന മോഹമില്ലാതെ, അതിനാണ് ഖുമൂൽ എന്ന് പറയുക. കാനൽ ഖുമൂലു അഹബ്ബ ഇലൈഹി മിന തഖാവുൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഔന്നിത്യം പ്രകടിപ്പിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടുക എന്നതിനേക്കാൾ അവൻ ഇഷ്ടപ്പെടുക. അള്ളാഹുവിനു വേണ്ടി പഠിച്ച ആളുകൾ അപ്രശസ്തനായി പ്രസിദ്ധി ആഗ്രഹിക്കാതെ ജീവിക്കാനാണ് അവൻ ആഗ്രഹിക്കുക എന്ന് ഇബ്രാഹിമുന് അദ്ഹം റഹിമുല്ല പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, യാന ആയൽ അറബ് മൂന്ന് പ്രാവശ്യം റസൂലുള്ള പറഞ്ഞു. അറബികൾ നശിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പ്രയോഗമാണ് ഞായ് എന്ന് പറഞ്ഞാൽ മരണവാർത്ത അറിയിക്കുന്നതിനാണ് പറയുക. അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഹലകത്തിൽ അറബ്, അറബികൾ നശിച്ചിരിക്കുന്നു. എന്താണ് നശിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അവരുടെ നാശത്തിന് ഹേതുവായിട്ടുള്ള കാര്യമെന്താണ്, അല്ലെങ്കിൽ അതിന് കാരണമാക്കുന്ന കാര്യമെന്താണ്? ഇൻ അഖ്വഫ മാ അഖാഫു അലൈക്കും, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്ന കാര്യം, അർറിയാഉ വശഹവത്തുൽ ഖഫിയ, റിയാ ആണ് ആളുകൾ കാണണം എന്ന മോഹത്തിൽ പ്രവർത്തിക്കുക, ലോകമാന്യത. അതുപോലെ തന്നെ വശഹവത്തുൽ ഖഫിയ, ഗോപ്യമായ മറഞ്ഞുകിടക്കുന്ന ഒരു ദേഹേച്ഛ. ഇബ്നുൽ അസീർ റഹിമുള്ള പറഞ്ഞു, അത് പെട്ടെന്ന് മനസ്സിലാകൂല, മനസ്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒന്നായിരിക്കും, പ്രത്യക്ഷത്തിൽ അയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നൊന്നും തോന്നൂല, പക്ഷെ മനസ്സിലെവിടെയോ കുടികൊള്ളുന്ന ഖഫീയത്തായ ഒരു ശഹവത്തായിരിക്കും അത്. ഇബ്നുൽ അസീർ റഹിമുള്ള പറഞ്ഞു, ഹുബ്ബു തിലാഇ നാസി അലൽ അമൽ, താൻ ചെയ്യുന്ന അമൽ ആളുകൾ അറിയണം എന്നുള്ള മോഹം. അമൽ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും, പക്ഷേ ആളുകൾ ഞാൻ ചെയ്യുന്നത് അറിയണം എന്നുള്ള മോഹം കൂടി മനസ്സിൽ വരിക, അത് വല്ലാത്ത ഫിസിനയാണ്. അതുകൊണ്ട് തന്നെ അത് വെറും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അവർ ചെയ്ത എന്തെങ്കിലും ഒരു സൽക്കർമ്മം അത് ആളുകളെ അറിയിച്ചാൽ അവർക്ക് സമാധാനമാകും. അങ്ങനെയെങ്കിലും അവർക്ക് പറ്റിയത് അവർ ചെയ്തിട്ടുണ്ടാകും, അത് അവരുടെ ആളുകളുടെ മുമ്പിൽ അവർ എപ്പോഴെങ്കിലും സംസാരത്തിലോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ മറ്റുള്ളവർ അത് അറിയിക്കും. അങ്ങനെയെങ്കിലും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് ആ ഇട്ടാവട്ടത്തിൽ പ്രസിദ്ധനാകണമെന്നുള്ളൊരു മോഹം മനസ്സിൽ വരിക, വളരെ ഗുരുതരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖു ഹാദിയിൽ മദാബിഹ്, ഈ അറവു സ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, യഅനി അൽ മഹാരീബ്, മിഹ്റാബുകളെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് മിഹ്റാബ് എന്ന് പറഞ്ഞാൽ? ഇതിനാണ് സാധാരണ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന മസ്ജിദിലുള്ള മിഹ്റാബ് എന്ന് പറയുന്നത്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം. അൽ മഹാരീബ്, ഇമാം അൽ ഹൈസമി റഹിമഹുള്ള പറഞ്ഞു, അൽ മഹാരീബു സുദൂറുൽ മജാലിസ്, സദസ്സിലെ ഏറ്റവും മുമ്പിലുള്ള ഭാഗം, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇബ്നുൽ അസീർ റഹിമഹുള്ള പറഞ്ഞത്, മിഹ്റാബ് എന്ന് പറഞ്ഞാൽ അൽ മൗളിഉൽ ആലി അൽ മുഷ്രിഫ്, ഉയർന്ന ഭാഗം, ഒരു സദസ്സിൽ ഉയർന്ന ഭാഗം, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിൽ കയറിയിരിക്കുന്ന ആളുകൾക്ക് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും കൂട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് അതുണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷെ മുമ്പിലിരിക്കുന്നവൻ, ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവൻ, അവർ സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം അവർക്ക് ഈ പ്രസിദ്ധിമോഹം, അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം, അത് അവരുടെ മനസ്സിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മദാബിഹകളെ സൂക്ഷിക്കണം. മദ്ബഹ് എന്ന് പറഞ്ഞ അറവ് സ്ഥാനങ്ങൾക്കാണ്, അറവ് സ്ഥലങ്ങൾക്കാണ് പറയുക. തന്റെ ദീനിനെയും തന്റെ നീയത്തിനെയും തന്റെ ഇഖ്ലാസിനെയും അറുത്തു കളയുന്ന അറവ് സ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. കാരണം ഇത് കുറച്ച് ഡേഞ്ചറസ് സ്ഥലമാണ്. ഇങ്ങനെ പടിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പേടിക്കേണ്ട അവസ്ഥ ഉണ്ട്. അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് നമ്മുടെ ക്ലാസ് എടുക്കുന്ന ആളുടെ മുഖത്ത് നോക്കി അത് മനസ്സിലാകൂല, അവന്റെ മറ്റു പ്രകടനങ്ങൾ കണ്ടാൽ മനസ്സിലാകൂല. അവന്റെ മനസ്സിൽ എവിടെയെങ്കിലും അതുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഫിത്നയായിരിക്കും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല എല്ലാവരെയും ഇത്തരത്തിൽ നിന്ന്, ഈ മാരകമായ അസുഖങ്ങളിൽ, അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. ഈ നിലക്കൊന്നും പ്രസിദ്ധി ആഗ്രഹിക്കുക, ആളുകൾ എന്നെ ബഹുമാനിക്കണം, ആളുകളുടെ ഇടയിൽ അറിയപ്പെടണം, ഈ ജാതി കാര്യങ്ങളൊന്നും മനസ്സിൽ വരാനേ പാടില്ല. അതിന്റെ എല്ലാ വാതിലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടിയടച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യംസുല ലഹു റിജാലു ഖിയാമൻ, താൻ വരുമ്പോ അല്ലെങ്കിൽ തന്റെ മുമ്പിൽ ആളുകൾ എണീറ്റു നിൽക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ഫലിയതബവ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിൽ ഒരു സീറ്റ് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, ഒരു ഇരിപ്പിടം അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇവിടെ പറഞ്ഞത്? തന്റെ മുമ്പിൽ ആളുകൾ നിൽക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായാൽ മതി, അത് പറയണ്ട, പറയാൻ തീരെ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അധ്യാപകന്മാരോട് അവർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് എണീറ്റ് നിൽക്കണമെന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അതൊരുത്തൻ ആഗ്രഹിച്ചാൽ, മൻ അഹബ്ബ ആഗ്രഹിച്ചാൽ, അവൻ നരകത്തിൽ ഒരു സീറ്റ്, ഒരു മക്അദ്, ഒരു ഇരിപ്പിടം അവൻ തയ്യാറാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ മറ്റൊരു വിവായത്തിൽ കാണാം, മൻ സറഹു അൻ യതമസ്സല ലഹു റിജാലു ഖിയാമൻ, ആളുകൾ അവനെ കാണുമ്പോ എണീറ്റ് നിൽക്കുക എന്നുള്ളത് അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അവനൊരു മനസ്സിലൊരു സന്തോഷം, ആളുകളൊക്കെ എന്നെ ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സന്തോഷം ഒരുത്തന്റെ മനസ്സിലുണ്ടായാൽ, ഫലിയതബവ മഖഅദഹു മിനന്നാർ, അവൻ നരകത്തിലൊരു സീറ്റ് തയ്യാറാക്കട്ടെ. എത്ര ഗൌരവപ്പെട്ട വിഷയമാണ് നരകം കിട്ടുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള വിഷയം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇത്, ഈ ഇതൊക്കെ ആളുകൾ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുക അല്ലെങ്കിൽ എണീറ്റ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഫിത്നയാണ് ആർക്ക്? ഈ പറഞ്ഞിട്ടുള്ള ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്ക്. അതാണ് ഇബ്രാഹിമുൻ നഖഈ, അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, കഫ ഫിത്നതൻ ലിൽമർ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിത്നയായിട്ട് മതി, എന്തു മതി, അൻ യുഷാറ ഇലൈഹി ബിൽ അസാബിഅ, വിരലുകൾ കൊണ്ട് അവനിലേക്ക് ചൂണ്ട, അവനോട് ചോദിച്ചോളൂ, അവൻ തീരുമാനിക്കും, അവനാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ വിരലുകൾ അവനിലേക്ക് ചൂണ്ടപ്പെടുന്ന അവസ്ഥ, അത് അവന് ഫിത്നയായിട്ട് അത് മതി. ഫി ദീനിൻ, ദീനിന്റെ വിഷയത്തിൽ, ഔ ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ അവന് ഫിത്നയായിട്ട് അതന്നെ മതി. ഇല്ലാ മൻ അസമഹുല്ലാ, അല്ലാഹു സംരക്ഷണം കൊടുത്തവർ ഒഴികെ. വലിയ ഫിത്നയാണത്, ഒരു വിഷയം അത് അവനോട് ചോദിച്ചോളൂ എന്ന് പറയും. ആളുകളൊക്കെ അവനിലേക്ക് മടക്കുക, അവൻ പറയട്ടെ, അവനാണത് പറയേണ്ടത്. ഇങ്ങനെ ആർ അതിന് വിധേയരായിട്ടുണ്ടോ? അവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫിത്നയാണ്. അവനെന്നെ തോന്നും ഞാൻ തിരക്കിടില്ല, അവന്റെ മനസ്സിൽ ഈ പറഞ്ഞ മോഹം പൊട്ടിമുളക്കും. അപ്പോ ഇതൊരു വലിയ ഫിത്ന, ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും ദീനിന്റെ വിഷയത്തിലാണെങ്കിലും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഇതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യം, അപ്രശസ്തനായി പ്രസിദ്ധി ആഗ്രഹിക്കാതെ അല്ലാഹുവിന്റെ മുമ്പിൽ വളരെ നല്ല വ്യക്തിത്വമായി. അള്ളാഹുവിന്റെ ഷഹാദ അവനുണ്ട്. ആളുകളുടെ ഇടയിൽ അവൻ തീർത്തും അപ്രശസ്തനാണ്, ആർക്കും അവൻ അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയൽ ഗനിയൽ ഖഫി. അള്ളാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു. അവൻ അത്തഖി, സൂക്ഷ്മത പാലിക്കുന്നവനാണ്. അൽ ഗനി, ഐശ്വര്യം അവന്റെ മനസ്സിൽ ഗിനയുണ്ട്. ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയില്ല. അവന് സ്വന്തമായി ജീവിക്കാനുള്ള വകുപ്പുണ്ട്. ഗിനൻ നഫ്സ്, അതാണ് ഇതിൽ പ്രധാനം. മനസ്സിൽ സംതൃപ്തിയുണ്ട്, ഐശ്വര്യമുണ്ട്. അൽ ഖഫി, ഖഫിയായി ജീവിക്കുന്നവനാണ്, വളരെ മറഞ്ഞു ജീവിക്കുന്നവൻ. എന്താ മറഞ്ഞു ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ആളുകൾക്ക് ഒരു വിലയുണ്ടാവില്ല അവനെ സംബന്ധിച്ചിടത്തോളം. അവൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് അവനും അവന്റെ കുടുംബവും കുറച്ചാളുകളെ അറിയുള്ളൂ. പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നേയില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അവൻ പ്രസിദ്ധനാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അഹ്ലുസ്സമ ആകാശലോകത്ത് അവൻ വളരെ പ്രസിദ്ധനാണ്. ജിബ്രീലും ജിബ്രീലിന്റെ ബാക്കിയുള്ള മലക്കുകളൊക്കെ അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് വളരെ സുപരിചിതനാണ് ആകാശലോകത്ത്. പക്ഷെ ഭൂമിയിൽ അവൻ ഒരു പക്ഷെ ആരും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഖഫി എന്ന് പറയുന്ന ഭാഗത്തെ ഇമാം നവവി റഹിമഹുള്ള വിശദീകരിച്ചു, അൽ ഖാമിൽ, അപ്രശസ്തൻ, അൽ മുൻഖതിഉ ഇലൽ ഇബാദ, ഇബാദത്തിലേക്ക് ഒഴിഞ്ഞിരുന്നവൻ, വലിസ്തിഗാലി ബി ഉമൂരി നഫ്സി, അവൻ അവന്റെ കാര്യവും അവന്റെ ദീൻ നന്നാക്കുന്ന കാര്യം അവന്റെ സ്വന്തം തർബിയത്തുമായി ശ്രദ്ധിച്ചു മുന്നോട്ടു പോയി, ഒരാളുടെ മുമ്പിലും പ്രസിദ്ധി ആഗ്രഹിക്കാതെ മുന്നോട്ടു പോകുന്നത് ഖഫി എന്ന് പറയാം. ഇബ്നു ഉസൈമി റഹിമഹുള്ള ഒന്നുകൂടി വിശദീകരിച്ചെന്നു, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണല്ലോ ഇബ്നു ഉസൈമി റഹിമഹുള്ള. അദ്ദേഹം പറയുന്നു, അൽ ഖഫി എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ലാ യുദ്ഹിറു നഫ്സഹു, അവൻ അവന്റെ സ്വന്തത്തെ എവിടെയും പ്രകടാക്കൂല, ആരുടെ മുമ്പിൽ അവൻ പ്രകടനപരത ഇഷ്ടപ്പെടൂല. വലയഹ്തമു അൻ യൽഹറ ഇൻദന്നാസ്, ജനങ്ങളിടയിൽ പ്രത്യക്ഷപ്പെടുക എന്നതുപോലും അവന് താൽപര്യമില്ലാത്ത കാര്യമായിരിക്കും. ഔ യുഷാറ ഇലൈഹിൽ ബനാൻ, വിരലുകൾ അവനിലേക്ക് ചൂണ്ടപ്പെടുന്ന അവസ്ഥയില്ല. അവൻ എന്ന് പറയുന്ന അവസ്ഥയല്ല, അത്രപോലും അവൻ പ്രസിദ്ധനല്ല. ഔ യതഹദ്ദസുന്നാസു അൻഹു, ജനങ്ങൾ അവനെ കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥയില്ല. തജിദുഹു മിൻ ബൈതിഹി ഇലൽ മസ്ജിദ്, നിനക്ക് അവനെ കാണാം വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്നത്. വമിൻ മസ്ജിദിഹി ഇലാ ബൈതി, മസ്ജിദിന്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് കാണാം. വമിൻ ബൈതിഹി ഇലാ ഖാരിബിഹി വൈഖ്വാനിഹി, അവിടെ വീട്ടിൽ നിന്ന് അവന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് അവന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക്. ഇങ്ങനൊക്കെ യുഹ്ഫി നഫ്സഹു, അതിൽ കൂടുതൽ അതിനപ്പുറത്തേക്കൊതൊരു ലോകാവനില്ല. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ പ്രശസ്തി അവർ ഒട്ടും ആഗ്രഹിക്കുന്നേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായി. ഒരാൾ, സമൂഹത്തിലെ ഉന്നത സ്ഥാനമുള്ള ഒരാൾ ഇങ്ങനെ നടന്നുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചു, മാ തഖൂലുന ഫീ ഹാദാ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാ തഖൂലുന ഫീ ഹാദാ, ഇയാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സഹാബത്ത് ഇങ്ങനെ സദസ്സിലിരിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവർ പറഞ്ഞു, ഹരിയുൻ ഇൻ ഖതബ അൻ യുൻകഹ്, അയാൾ കല്യാണം അന്വേഷിച്ചാൽ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കും. അത്രയും ആരോടെങ്കിലും കല്യാണം അന്വേഷിച്ചാൽ അയാൾക്ക് അവര് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. വൈൻ ഷഫ അൻ യുഷഫ, അവനൊരു ശുപാർശ പറഞ്ഞാൽ, എവിടെ റെക്കമെന്റ് ചെയ്താൽ ആ ശുപാർശ ലഭിക്കപ്പെടും. വൈൻ ഖാൽ അൻ യുസ്തമ, അവൻ സംസാരിച്ച ആളുകളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ആ പോയിട്ടിൽ, വളരെ പ്രസിദ്ധനാണ്. ആളുകൾ അവൻ സംസാരിച്ച് അവനെ ശ്രദ്ധിച്ചു കേൾക്കും. അവനെ എവിടെയെങ്കിലും ചെന്ന് വിവാഹം അന്വേഷിച്ച ആളുകൾ കെട്ടിച്ചു കൊടുക്കും. അത്രയും സ്ഥാനമുള്ള വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മിണ്ടാതിരുന്നു. ഫമറ റജുലുൻ മിൻ ഫുഖറായിൽ മുസ്ലിമീൻ, പിന്നീട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധുവായിട്ടുള്ള ഒരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി. വളരെ അപ്രശസ്തനായ, ഒരു പ്രശസ്തിയില്ലാത്തൊരു സാധാരണക്കാരനായ ഒരു ഫക്കീർ, ഒരു ദരിദ്രൻ അവിടെ കടന്നുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ തഖൂലുന ഫീ ഹാദാ, ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ പറഞ്ഞു, ഹരിയുൻ ഇൻ ഖതബ അല്ല യുൻകഹ്. അദ്ദേഹം എവിടെയെങ്കിലും വിവാഹം അന്വേഷിച്ചാൽ ആരും കെട്ടിച്ചു കൊടുക്കൂല, അത്രയൊന്നും അയാൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല. വൈൻ ഷഫ അല്ല യുസഫ, അദ്ദേഹം വല്ല ശുപാർശയും ചെയ്താൽ അത് പരിഗണിക്കപ്പെടുന്ന അവസ്ഥയുമില്ല. വൈൻ ഖാല അല്ല യുസ്തമ, അദ്ദേഹം സംസാരിച്ച ആളും ശ്രദ്ധിച്ചു കേൾക്കാനൊന്നും ആളുണ്ടാകില്ല, അത്രയും സമൂഹത്തിൽ വിലയില്ലാത്തയാളാണ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. ആദ്യം പോയ ആൾ അവസ്ഥ അങ്ങനെയും പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ. ഈ രണ്ടാമത് ആ ഫക്കീറായ വ്യക്തിയുണ്ടല്ലോ, ആളുകൾ ആരും ശ്രദ്ധിക്കാത്ത വ്യക്തി, അദ്ദേഹം ആദ്യം പോയ നിങ്ങൾ വളരെ മഹാനാണെന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അയാളേക്കാൾ എത്ര ഖൈറാണെന്നറിയുമോ? മിൻ മിൽ ഇൽ അർളി മിസ്ല ഹാദാ, ആദ്യം പോയ വ്യക്തിയുണ്ടല്ലോ, അയാളെപ്പോലെയുള്ള ആളുകൾ ഭൂമി നിറച്ചുണ്ടെങ്കിലും, ഭൂമി നിറച്ച അയാളെപ്പോലെയുള്ളയാൾ, ആ ഭൂമി നിറച്ചും ആദ്യം പോയ വ്യക്തിയെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരൊറ്റ വ്യക്തി ആ ഭൂമി നിറച്ചും അയാളെപ്പോലെയുള്ള ആളേക്കാൾ ഉത്തമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ അയാളുടെ പ്രത്യേകത? അദ്ദേഹം അപ്രശസ്തനാണ്, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് മഷൂറാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഉള്ളത്. അത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും പറഞ്ഞിട്ടുണ്ട്. നാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റുബ്ബ അഷ്അസ്, മറ്റൊരു വേദം റുബ്ബ അഷ്അസ് അഖ്ബർ, മുടി ചടകുത്തിയ, പൊടിപുരണ്ട, എത്ര എത്ര ആളുകളാണ്, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, വാതിലുകൾക്ക് മുമ്പിൽ തടയപ്പെട്ടവരാണ്. എവിടെയെങ്കിലും പോയി എന്ന് വാതിൽ മുട്ടിയാൽ ആരും അയാളെ പരിഗണിക്കൂല. ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് ഒന്ന് ശുപാർശ പറയാനോ ഒന്നിനും അയാൾക്ക് കഴിവില്ല. ഇങ്ങനെയുള്ള എത്ര എത്ര വ്യക്തികളാണ്. പക്ഷേ അവർ ലൗ അഖ്സമ അലല്ലാഹ്, അള്ളാഹു ഇന്നത് ചെയ്തിരിക്കുമെന്ന് അവരൊന്ന് സത്യം ചെയ്തു പറഞ്ഞാൽ ലഅബറഹു, അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും. അങ്ങനെയുള്ള എത്ര എത്ര സാധുക്കളായ മനുഷ്യന്മാരുണ്ട്. അവർ അള്ളാഹുവിന്റെ അടുത്ത് വലിയ മഹാന്മാരാണ്, സമൂഹത്തിലൊരു സ്ഥാനമുള്ള, വളരെ അവരുടെ ശരീരവും അതുപോലെ അവരുടെ വസ്ത്രധാരണവും ഒക്കെ വളരെ സാധുക്കളുടേത്, സമൂഹത്തിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ആളുകളാണ്. പക്ഷേ അവർ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവരാണ്. അവരൊന്ന് സത്യം ചെയ്തു പറഞ്ഞാൽ ഇന്നത് അള്ളാഹു ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അബർറഹു, അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള എത്ര എത്ര ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖഫിയായി ജീവിച്ച്, ആരാലും അറിയപ്പെടാതെ ജീവിച്ച് ജീവിക്കുന്ന, അറിയപ്പെടാതെ തോന്നിയാസം ചെയ്തിട്ട് കാര്യമില്ല, അറിയപ്പെടാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. എന്തിനാണ് അവർ അറിയപ്പെടാതിരിക്കുന്നത്? അവർ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടുത്ത് അറിയപ്പെട്ടാൽ മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് സ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ദീർഘമായ ഹദീസിൽ ഹൌദുൽ കൗഥർ, നാളെ ലഭിക്കപ്പെടുന്ന പാനീയമാണല്ലോ, അതിന്റെ പല കാര്യങ്ങളും വിശദീകരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതിലോരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുവെന്ന്, മൻ ശരിബ മിൻഹു ശർബതൻ, അതിൽ നിന്നൊരു ഇറക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഹൌദുൽ കൗസറിൽ നിന്ന്, ലം യദ്മഅ ബഅദഹ അബദ, പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലുൻ നാസി വുറൂദൻ അലൈഹി ഫുഖറാഉൽ മുഹാജിരീൻ, ഫുഖറാഉൽ മുഹാജിരീൻ, അവിടെ ആദ്യം വെള്ളം കുടിക്കാൻ വരുന്നത് ആരാണ്? മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കളാണ്. സാധുക്കൾക്കുള്ള ശ്രേഷ്ഠത ഇസ്ലാമിൽ ഇൻഷാല്ലാഹ് നമുക്ക് പറയണം. സാധുക്കളുടെ കൂടെ ഇരിക്കുന്നതിന്റെ ശ്രേഷ്ഠത ഇൻഷാല്ലാഹ് നമുക്കത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹൌലിന്റെ അടുത്തേക്ക് ആദ്യം എത്തുന്ന ആളുകൾ മുഹാജിറുകളുടെ കൂട്ടത്തിലെ സാധുക്കളാണ്. അശ്ശഇസതു റുഊസുഹും, അവരുടെ തലമുടി ജടകുത്തിയിട്ടുണ്ട്. അശ്ശഹിബത്തു വുജൂഹും, അവർ ക്ഷീണിച്ചുകൊണ്ട് അവരുടെ മുഖം മഞ്ഞ നിറത്തിലായിട്ടുണ്ട്. അദ്ദനിസതു സിയാബുഹും, അവരുടെ വസ്ത്രം ചളി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയാണ്. അല്ലദീന ലാ യൻകിഹൂനൽ മുതനഇമാത്ത്, അനുഗ്രഹീതരായ നല്ല പൈസക്കാരായിട്ടുള്ള സ്ത്രീകൾ അവർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുകയില്ല, ആരും കെട്ടിച്ചു കൊടുക്കുകയില്ല. ഇങ്ങനെയുള്ള ആളുകൾ, വലാ തുഫ്തഹു ലഹുമുസ്സുദദ്, അവരുടെ മുമ്പിൽ രാജാക്കന്മാരുടെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അവരാണ് ആദ്യം അവിടെ ആദരിക്കപ്പെടുക, ഹൗദിൽ നിന്ന് ആദ്യമായി കുടിപ്പിക്കപ്പെടുക, അവിടെ ആദ്യം എത്തിച്ചേരുന്നത് ഇവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഒരുത്തൻ പ്രസിദ്ധി ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആഗ്രഹമില്ല, അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെട്ടാൽ മതി, ഈ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാകും. സലഫുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ സലഫുകളുടെ അത്ഭുതപ്പെടുന്ന ചരിത്രങ്ങളുണ്ട്. എത്രമാത്രം അവരത് പേടിച്ചിരുന്നു, അവരെങ്ങനെയായിരുന്നു ശുഹറത്തിനെ പേടിച്ച്. അവരൊക്കെ എങ്കിലും പ്രശസ്തന്മാരായിട്ടുണ്ട്, അതിനും ചില കാര്യങ്ങളുണ്ട്. പ്രശസ്തി അവർ ആഗ്രഹിച്ചിട്ടില്ല, പ്രശസ്തി കൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിരുന്നു, ആളുകളുടെ മുമ്പിൽ അറിയപ്പെടുന്നതിൽ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ അവർ അറിയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ. അവരൊരിക്കലും ഇത് ആഗ്രഹിച്ചിട്ടില്ല, അതിന്റെ വാതിലുകൾ അവർ അടച്ചിരുന്നു. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ പ്രശസ്തരാക്കും അവരാഗ്രഹിക്കാതെ തന്നെ. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞു, ഇൻ ഖദിർത അല്ലാ തുഅറഫ ഫഅൽ, അറിയപ്പെടാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം, അറിയപ്പെടാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം. വമാ അലൈക അല്ലാ തുഅറഫ, നിനക്കെന്ത് പറ്റാനാണ് നീ അറിയപ്പെടാതിരുന്നാൽ, നീ അറിയപ്പെടാതിരുന്ന നിനക്ക് എന്താണ് കുറവ് സംഭവിക്കുക, നിനക്കൊന്നും സംഭവിക്കാനില്ല. നീ അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടൊന്നും ഇവിടെ നിനക്കെതിരായി ഒന്നും സംഭവിക്കാനില്ല. വമ അലൈക അല്ലാ യുസ്ന അലൈക്, നിന്നെ ആരും പുകഴ്ത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് നിനക്ക് എന്ത് സംഭവിക്കാന്, നിനക്കൊന്നും സംഭവിക്കാനില്ല, ആരും നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നില്ല. വമാ അലൈക അൻ തകൂന മദ്മൂമൻ ഇൻദന്നാസ് ഇദാ കുന്ത മഹ്മൂദൻ ഇൻദല്ലാഹ്, നീ അള്ളാഹുവിന്റെ അടുത്ത് പുകഴ്ത്തപ്പെട്ടവനാണോ, ജനങ്ങളുടെ മുമ്പിൽ നീ ആക്ഷേപിക്കപ്പെട്ടവനായി എന്നുള്ളത് കൊണ്ടൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. എന്ത് പ്രശ്നമാണ് നിനക്ക് അനുഭവിക്കാനുള്ളത്? നീ അള്ളാഹുവിന്റെ അടുത്ത് മഹ്മൂദാണെങ്കിൽ ആളുകൾക്കിടയിൽ നീ മദ്മൂമാകട്ടെ, ആക്ഷേപിക്കപ്പെട്ടവനാകട്ടെ, നീ ഇദാ കുന്ത മഹ്മൂദൻ ഇൻദല്ലാഹി അസ്സവജല്ല, അള്ളാഹുവിന്റെ അടുത്ത് നീ പ്രസിദ്ധനാണെങ്കിൽ, സ്തുതിക്കപ്പെട്ടവനാണെങ്കിൽ, പുകഴ്ത്തപ്പെട്ടവനാണെങ്കിൽ നിനക്ക് എന്തും സംഭവിക്കാനാണ്. ഇതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടുത്ത് മഹ്മൂദാണോ ആളുകളുടെ അടുത്ത് എന്തും ആകട്ടെ, ഒരു വിഷയമാക്കേണ്ട കാര്യമല്ല. ഇതാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാചകത്തിന്റെ അർത്ഥം. പ്രസിദ്ധി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഏത് മേഖലയിലാണെങ്കിലും ശുഹറത്ത് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല. എത്രത്തോളം ഒരു വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. എന്താ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ലബിസ സൗബ ശുഹറത്തിൻ ഫിദ്ദുനിയ, ദുനിയാവിൽ പ്രശസ്തിയുടെ വസ്ത്രം ആര് ധരിച്ചുവോ, അൽബസഹുല്ലാഹു സൗബ മദല്ലതിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്ദയുടെ അപമാനത്തിന്റെ വസ്ത്രം അല്ലാഹു അവനെ ധരിപ്പിക്കും. ശുഹറത്തിന്റെ വസ്ത്രം എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം, സമൂഹത്തിലെ ആദത്തിന് വിരുദ്ധമായി ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി അത് ഉയർന്ന വസ്ത്രമാകാം, ചിലപ്പോൾ വളരെ മോശപ്പെട്ട വസ്ത്രമാകാം. അപ്പോൾ ആളുകൾ ഇങ്ങനെ അവനെ ശ്രദ്ധിക്കും, വളരെ ജാഹിദായ വ്യക്തിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം. ഇതിനെ പല വിശദീകരണങ്ങളുണ്ട്, ആ വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഈ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രധാരണം, അങ്ങനെയുള്ള ഒരു വസ്ത്രം ആരെങ്കിലും ധരിച്ചാൽ അള്ളാഹു എന്തു ചെയ്യും, മദല്ലത്തിന്റെ അപമാനത്തിന്റെ വസ്ത്രം ഖിയാമത്ത് നാളിൽ അവനെ ധരിപ്പിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെന്ന ഉദ്ദേശത്തിൽ ഒരു വസ്ത്രം ധരിച്ചാൽ, ശുഹറത്തിന്റെ വസ്ത്രം ധരിച്ചാൽ അവനെ അള്ളാഹു മദല്ലത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചിലപ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടാകാം, ചിലപ്പോൾ വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടുമാകാം. അതാണ് സുഫിയാനു സൗരി റഹിമഹുള്ള പറയുന്നത്, ഖാനു യക്റഹൂന ശുഹറത മിന സിയാബിൽ ജയ്യിദ, സലഫുകൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ശുഹറത്തും അവർ വെറുത്തിരുന്നു. മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ശുഹറത്തും അവർ വെറുത്തിരുന്നു. എന്താ കാര്യം? ഇതിൽ അബ്സാറു തംതദ്ദു ഇലൈഹിമ ജമീആ, നല്ല വസ്ത്രം ധരിച്ചാലും ആളുകളെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന വസ്ത്രം ധരിച്ചാലും വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ചാലും എന്ത് ചെയ്യും? കണ്ണുകൾ അതിലേക്ക് പോകും. അതുകൊണ്ട് അവർ രണ്ടും അത് വെറുത്തിരുന്നു എന്നാണ്. ഇടത്തരം വസ്ത്രം. അപ്പോ നല്ല വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ല, പക്ഷെ ഈ ഒരു ഉദ്ദേശത്തിലാകുമ്പോൾ പ്രശ്നമാണ്. അതുപോലെ തന്നെ ആദത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അവരുടെ മനസ്സനുസരിച്ചാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിന്റെ ഒരു മറ്റൊരു വശം പറയാം. അപ്പോ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ശുഹറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ഇബ്നുൽ അല റഹിമഹുള്ള പറഞ്ഞു, ഇത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ പണിയല്ല. അദ്ദേഹം പറയുന്നു, മൻ അഹബ്ബല്ലാഹ്, ആര് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അഹബ്ബ അല്ലാ യഅരിഫഹുന്നാസ്, ജനങ്ങൾ അവനെ അറിയണം എന്നുള്ള ആഗ്രഹം അവനുണ്ടാകൂല. ജനങ്ങൾ അറിയരുത് എന്ന ആഗ്രഹം ഉണ്ടാകുക. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യൂല? പ്രസിദ്ധി അവരത് ആഗ്രഹിക്കൂല എന്നാണ് മുഹമ്മദ് ഇബ്നുൽ അല റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ശുഹറത്തുള്ളവനാകാൻ, നല്ലവനാകാനാണ് അവർ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾക്ക് ഒന്നും കൂടാനില്ല. നമ്മളെ കർമ്മരേഖയിൽ വല്ലതും കൂടാനുണ്ടോ? ഒരിക്കലുമില്ല. ആളുകൾ നല്ലത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് ഒരാൾ പുകഴ്ത്തി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നമ്മൾക്കൊന്നും കൂടാനില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മരേഖയിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിക്കൂല, ഒന്നും കൂടാനില്ല. അതാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ശിഷ്യം വന്നിട്ട് അദ്ദേഹത്തെ ജനങ്ങൾ നന്നായി പുകഴ്ത്തി പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം പേടിച്ചിരുന്ന വ്യക്തിയാണ് ശുഹറത്തിന്. അദ്ദേഹം ആ ശിഷ്യനോട് പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറെ, ഇദ അറഫ അർറജുലു നഫ്സഹു, ഒരു മനുഷ്യൻ തന്റെ സ്വന്തത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ, ഫമാ യൻഫഉഹു കലാമുന്നാസ്, ജനങ്ങളുടെ സംസാരം അവന് അതിനൊരു നൽകും, ഒരു ഉപകാരവും ചെയ്യൂല. അവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ എന്തു പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളതൊരു കാര്യമേ അല്ല. നമ്മളുടെ പോരായ്മ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. നമ്മുടെ കുറവുകൾ നമ്മളെ സ്വന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ പോരായ്മകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കണം. ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞു, യംബഗീലിൽ ആലിം, ഒരു പണ്ഡിതന് അനിവാര്യമാണ്, അനിയതകല്ലമ ബിനിയതിൻ വഹുസ്നി ഖസ്ദിൻ, നല്ല നിയ്യത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടി അവൻ സംസാരിക്കണം. അവൻ പഠിപ്പിക്കുമ്പോൾ, അവൻ ക്ലാസ് എടുക്കുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ നല്ല ഉദ്ദേശത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. ഫൈൻ അഅജബഹു കലാമുഹു ഫല്യസ്മുത്, അവൻ സംസാരിക്കുമ്പോൾ അവന്റെ സംസാരത്തിൽ അവനൊരു അജുബ് തോന്നിയാൽ, എന്റെ സംസാരം തിരക്കിടില്ല, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ സദസ്സിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, ഒരു അജുബ് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അവിടെ മിണ്ടാതിരിക്കട്ടെ. ഫൈൻ അഅജബഹു സംതു ഫല്യൻതഖ്, ഇനി മിണ്ടാതിരിക്കുമ്പോഴാണ് അവന് ഒരു അജുബ് വരുന്നതെങ്കിൽ അവൻ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്, ആവശ്യത്തിനേ സംസാരിക്കുള്ളൂ എന്ന ആളുകൾക്ക് തോന്നട്ടെ എന്ന് മനസ്സിൽ കരുതിയാലോ, മനസ്സിൽ നമ്മൾക്ക് അങ്ങനെ ഒരു ഒജുബ് വന്നാലോ, ഫലിയന്തിക്ക്, അവൻ സംസാരിക്കട്ടെ, അങ്ങനെ ഉണ്ടാകും. എന്നിട്ട് ഇബ്നു ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞു, വലാ യഫ്തുർ അൻ മുഹാസബതി നഫ്സിഹി, ആത്മവിചാരണ നടത്തുന്നതിനെ തൊട്ട് അവൻ വീഴ്ച വരുത്തരുത്. ആത്മവിചാരണ, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അസുഖങ്ങളും ഈ പറഞ്ഞ രോഗങ്ങളൊന്നും വേറെ ആൾക്കും പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് മനസ്സിലാകൂല. അവൻ അവന്റെ സ്വന്തത്തെ വിചാരണ നടത്തുന്ന കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തരുത്. ഫഇന്നഹ തുഹിബ്ബു ദുഹൂറ വസ്സന, കാരണം മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പ്രശസ്തിയും പ്രകടനപരതയും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പുകഴ്ത്തലുകൾ ആഗ്രഹിക്കും മനസ്സ്. ആളുകൾ ഇങ്ങനെ നന്നായി പറയുമ്പോൾ ഒരു സുഖം മനസ്സിന് തോന്നും. അതുകൊണ്ട് ആത്മവിചാരണ നടത്തുന്നതിനെ തൊട്ട് ഒരാളും വീഴ്ച വരുത്തരുത് എന്നാണ് ഇമാം ദഹബി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വജിഹിലൂടെ, ഏതെങ്കിലും ഒരു നിലക്ക് ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അത് നമ്മളുടെ ദീനിനെ ഫസാദാക്കി കളയുന്നതാണ്, നമ്മുടെ നീയത്തിനെ കാര്യമായി ബാധിക്കുന്നതാണ്, നമ്മുടെ മനസ്സിനെ പിടികൂടുന്ന മാരകമായ അസുഖമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്, പരലോക വിജയമാണ്, അള്ളാഹുവിന്റെ അടുത്ത് പ്രിയപ്പെട്ടവനാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ മുമ്പിൽ നല്ലവനാകാൻ നമ്മൾ ശ്രമിക്കുക. ഒരാളുടെ മുമ്പിലും നമ്മൾ നല്ലവനായതുകൊണ്ട് കാര്യമില്ല. ആരുടെ ഷഹാദ, ആരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കിട്ടിയാലും എല്ലാവരും ഒരുപോലെ അവനെക്കുറിച്ച് പറഞ്ഞു, അവൻ വളരെ മാന്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും പറഞ്ഞില്ലേ? ഇമാം അഹ്മദ് പറഞ്ഞില്ലേ, യാ അബൂബക്കർ ഫഇദ ആറഫ അർറജുലു നഫ്സഹു ഫമാ യൻഫഉഹു കലാമുന്നാസ്, ജനങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ള നിലക്കൊരു ഉപകാരവും ചെയ്യുകയില്ല. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മൾക്കുണ്ടാകണം. നമ്മൾക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഷുഹറത്ത് എന്ന് പറയുന്ന ഹുബ്ബു ഷുഹറ, പ്രശസ്തി ആഗ്രഹിക്കുക. ഹുബ്ബു തസദ്ദുർ, ഒരു സദസ്സിൽ ഒരു മുമ്പനാവുക എന്നുള്ള താൽപര്യം, അത് നമ്മൾ എടുത്തു കളയണം. അതിന്റെ വാതിലുകൾ നമ്മൾ പൂർണ്ണമായി അടക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സലഫുകളിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സലഫുകളുടെ ചരിത്രം നമ്മൾ പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാണ്. ഇൻഷാ അള്ളാ ഈ വിഷയത്തിൽ സലഫുകളുടെ ശ്രദ്ധയും, ഇതിന്റെ ഒരു മറുഭാഗം കൂടിയുണ്ട്, പ്രശസ്തി ശുഹറത്ത് പേടിച്ചിട്ട് നന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നുള്ള അപകടവും അതിന്റെ പിന്നിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദീനിന് ഖിദ്മത്ത് ചെയ്യേണ്ട ആളുകൾ ഇത് പേടിച്ച് ആ ദീനീ രംഗം വിട്ടുപോവുക എന്നുള്ളതും ശരിയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിന് മാതൃകയായിരുന്നു. അദ്ദേഹം ഇതിനെ പേടിച്ചിരുന്നു, അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. പക്ഷെ അവരൊന്നും ദീനീ രംഗത്ത് ഖിദ്മത്ത് ചെയ്യുന്നതിൽ നിന്നിട്ടില്ല, അവർ വിട്ടുനിന്നിട്ടില്ല. വിഷയങ്ങൾ അതിന്റെ രണ്ടു വശങ്ങളും ഒരുപോലെ മനസ്സിലാക്കി ഷെയ്ത്താന് തൃപ്തിപ്പെടുത്താത്ത, ഷെയ്ത്താന് തൃപ്തിയുള്ള ഒരു തീരുമാനം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മൾ ദീനീ രംഗത്ത് വിട്ടുനിൽക്കുക എന്നുള്ളത് ഷെയ്ത്താന് ഇഷ്ടമുള്ള കാര്യമാണ്. ശുഹറത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത് ഷെയ്ത്താന് ഇഷ്ടമുള്ള കാര്യമാണ്. അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോഴാണ് സുഫിയാൻ സൗരി റഹിമുള്ള പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ ഓർക്കേണ്ടത്, മാ ആലജു തുഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി ഇന്നഹാ തതഖല്ലബു അലയ്യ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് കൈകാര്യം ചെയ്ത വിഷയം എന്താണ്? നിയ്യത്താൻ. ഇന്നഹാ തതഖല്ലബു അലയ്യ, അതിങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കും. മനസ്സിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പലതും ഇടയിൽ കയറാൻ സാധ്യതയുണ്ട്. ചില സലഫുകൾ പറഞ്ഞതുപോലെ ഞാൻ ഹദീസ് പഠിപ്പിക്കാൻ തുടങ്ങും, അപ്പോ എന്റെ മനസ്സിലൊരു നിയ്യത്തുണ്ടാകും. ഹദീസിന്റെ പകുതിയാകുമ്പോഴേക്ക് എന്റെ നിയ്യത്ത് മാറും. അപ്പൊ അതിന് ഇടയിൽ വെച്ചുകൊണ്ട് എനിക്ക് നിയ്യത്ത് വീണ്ടും പുതുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. കാരണം അത്രമേൽ ചില സമയത്ത് എന്താണ് നിയ്യത്ത് അത് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയിൽ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖും അള്ളാഹുവിന്റെ ഇസ്മത്തുമല്ലാതെ ഇതിന് പ്രധാനപ്പെട്ട പരിഹാരങ്ങളൊന്നുമില്ല. നമ്മുടെ നിയ്യത്ത് വളരെയധികം ശരിയാകണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മുഖ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അള്ളാഹു നമ്മെ ഇതുപോലെ ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന ആസിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ ആലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക.